പേജ് നമ്പർ 80 ഭാഗം 8. കഴുതമാർക്ക് സത്യം പറഞ്ഞാൽ തോമാശിഹായുടെ ശരിയായ പിന്തുടർച്ചക്കാർ ഞങ്ങളാണ്. കൽതായ സുറിയാനികൾ. യോഹന്നാൻ കശീശയുടെ അപ്പൻ യോഹന്നാൻ കശീശയുടെ അമ്മയോട് പറഞ്ഞു, അവർക്ക് രണ്ടാൾക്ക് വേറെ പണിയൊന്നുമില്ല. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ അപ്പൻ ഉമ്മറത്തെ ചാരുകസേരയിൽ വന്ന് കിടക്കും. കഴിഞ്ഞ രാത്രി മുഴുവൻ ചിന്തിച്ചുണ്ടാക്കിയ ചരിത്ര നിഗമനങ്ങളെ വെളിപ്പെടുത്താൻ തുടങ്ങും. വസ്തുതകൾ, അനുമാനങ്ങൾ, സാധ്യതകൾ, തെളിവുകൾ. അപ്പൻ്റെ ചരിത്ര നിഗമനങ്ങളെ കണ്ണും മൂക്കും നോക്കാതെ എതിർത്തു തോൽപ്പിക്കുക എന്നതാണ് യോഹന്നാൻ കശീശയുടെ അമ്മയുടെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി അപ്പൻ്റെ തൊട്ടടുത്ത് മുഖവും വീർപ്പിച്ച് അമ്മയും ഇരിക്കുന്നുണ്ടാവും. എതിർക്കുമ്പോൾ കൈകൊണ്ടൊരു ഉന്ത്, താടി പിടിച്ചൊരു വലി, കഴുത്തിലൊരു ഞെക്ക്, ഇതിനൊക്കെയുള്ള സൗകര്യം നോക്കിയാണ് അത്രയ്ക്കും ചേർന്നിരിക്കുന്നത്. ഈ വക അക്രമ പ്രവണതകളൊന്നും യോഹന്നാൻ കശീശയുടെ അപ്പൻ ഗൗരവത്തിലെടുക്കാറില്ല. അഥവാ അതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി മാത്രമേ തൻ്റെ നിഗമനങ്ങൾ ശരിവയ്ക്കപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ കശീശയുടെ അപ്പൻ കുഞ്ഞിപ്പാലു കൽതായ സുറിയാനിയും അമ്മ അന്നംകുട്ടി റോമൻ കത്തോലിക്കയുമായിരുന്നു. മതം മാറി കല്യാണം കഴിച്ച് കുഞ്ഞിപ്പാലുവിൻ്റെ മതത്തിലേക്ക് ചേരേണ്ടി വന്നതിൽ പിന്നെ പുറത്ത് സുറായിയും അകത്ത് റോമയുമായി അതിശക്തമായ പൊരുത്തക്കേടുകളോടെയാണ് അന്നംകുട്ടി ജീവിച്ചിരുന്നത്. റോമൻ കത്തോലിക്കയിലെ ഏത് പിച്ചക്കാരനും കനത്ത സ്ത്രീധനം ചോദിച്ചു വന്നതിലെ പക തീർക്കാനാണ് അവരുടെ അപ്പൻ മകളെ സുറായിയിൽ ചേർത്ത് കെട്ടിച്ചത്. സുറായിക്കാരും സ്ത്രീധനമോഹികളായ ക്രിസ്ത്യാനികൾ തന്നെയാണ്. പക്ഷേ യോഹന്നാൻ കശീശയുടെ അപ്പനും അയാളുടെ അപ്പനും ആദർശശാലികളായിരുന്നു. സ്ത്രീ തന്നെയാണ് ധനം എന്ന ശ്ലോകൻ ജീവിതത്തിലുടനീളം പുലർത്തിയ ആണുങ്ങളായിരുന്നു അവർ. പക്ഷേ 21 വയസ്സുവരെ കശീശയുടെ അമ്മ ജീവിച്ച റോമൻ കത്തോലിക്ക ജീവിതത്തിൻ്റെ വേരുകൾ ഉണങ്ങിപ്പോവാതെ പൊട്ടിച്ചിനച്ചുകൊണ്ടേയിരുന്നു. തോമാശ്ലീഹയുടെ പിന്തുടർച്ചക്കാർ സുറായികൾ മാത്രമാണ് എന്ന അപ്പൻ്റെ ചരിത്ര നിഗമനം എതിർക്കാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി അവർ അപ്പനെ ചാരുകസേരയടക്കം കാലുകൊണ്ട് തള്ളിമാറ്റി. അപ്പം ഞങ്ങളെന്താ തോമാശ്ലീഹയുടെ ആൾക്കാരല്ലേ? അവർ ദേഷ്യത്തിൽ അപ്പനെ നോക്കി. അല്ല, നിങ്ങൾ റോമൻ കത്തോലിക്കക്കാർ പോർത്തുഗീസുകാരുടെ പിന്നാലെ പോയവരാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആദ്യകാല പാരമ്പര്യം തകർത്തവരാണ്. തോമാശ്ലീഹയുടെ വഴിയും മൊഴിയും വണക്കവും ഉപേക്ഷിച്ചവരാണ്. പിന്നെ ഉപേക്ഷിച്ചില്ലേ? ഭാഷയുടെ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മനസ്സിലാവില്ലേ? ഭാഷയാ, എന്തൂട്ട് ഭാഷ? തോമാശ്ലീഹ സംസാരിച്ചത് ക്രിസ്തുവിൻ്റെ ഭാഷയിലാണ്. ക്രിസ്തുവിൻ്റെ ഭാഷ അറമായ ആയിരുന്നു. എന്ന് വെച്ചാൽ സുറിയാനി. തോമാശ്ലീഹ ആരാധന നടത്തിയത് അറമായ ഭാഷയിലാണ്. ഒരുപാട് ആരാധനാ പുസ്തകങ്ങളും ചരിത്ര രേഖകളും വിജ്ഞാന പുസ്തകങ്ങളും അറമായ ഭാഷയിൽ എഴുതിയത് മാർത്തോമ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. പോർത്തുഗീസുകാർ അതൊക്കെ ചുട്ടുകരിച്ചു. ക്രിസ്തുവിൻ്റെ ഭാഷ ചുട്ടുകരിച്ചവരെങ്ങനെ ക്രിസ്തുവിൻ്റെ അനുയായികളാവും? ഭാഷയല്ലേ ചരിത്രം. എന്നിട്ട് നിങ്ങളെന്താ അറമായം പറയാത്തെ? തോറ്റു. യോഹന്നാൻ കശീശയുടെ അപ്പൻ ഒന്നും മിണ്ടിയില്ല. പകരം തെല്ലു നേരം കഴിഞ്ഞിട്ട് ഒരു നാടൻ ശീലപാടി. അന്നംകുട്ടിയല്ലേടി പൊന്നുംകെട്ട, നിന്നെ കൊണ്ടല്ലേടി തൊരിയക്കേട്. ആ, അങ്ങനെ വരട്ടെ. ഉത്തരം മുട്ടിയപ്പോൾ അന്നക്കുട്ടി കൈ കുഴപ്പം. അമ്മ താനിരിക്കുന്ന കസേര വലിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടു. എന്നിട്ട് അപ്പൻ്റെ ചാരു കസേരയുടെ തണ്ടിന്മേൽ കൈമുട്ട് രണ്ടും കുത്തി അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി പ്രേമപൂർവ്വം ഗോഷ്ടി കാട്ടി. അപ്പൻ അവരെ തള്ളിമാറ്റി. ഞാനെന്തിനറമായും പറയണം? ഞാനൊരു പ്രവാചകനോ മതപ്രവാചകനോ അല്ല. ഒരു വെറും സാധാ മലയാളിയല്ലേ? മലയാളിയാ? അതൊരു മത? അതൊരു മതമാണ്, ശക്തമായൊരു മതം. ഞാനും നീയും ഒക്കെ അതിൽപ്പെടും. പിന്നെ നിങ്ങളിവിടെ ആയിരിക്കും, ഞാൻ പെടില്ല. നീ പെടില്ലേ? നീ എന്താ മലയാളി അല്ലേ? ഞാൻ മലയാളിയും കിളിയാളി ഒന്നുമല്ല, കത്തോലിക്കനാ. ഹഹഹഹ. യോഹന്നാൻ കശീശയുടെ അപ്പൻ വലിയ ഒച്ചയിൽ ചിരിച്ചു. ഓ, എന്ത് പറഞ്ഞാലുണ്ട് ഒരു കള്ളിയാക്കി ചിരിക്കൽ, ഇങ്ങനൊരു പരിഹാസി. യോഹന്നാൻ കശീശയുടെ അമ്മ യോഹന്നാൻ കശീശയുടെ അപ്പനെ വീണ്ടും ചവിട്ടി നീക്കി. നിനക്ക് എന്താറിയാം എൻ്റെ അന്നക്കുട്ടിയെ? ഇളമാൻ കളവറിയില്ലെന്ന് പറഞ്ഞതുപോലെയാണ് നിന്റെ കാര്യം. ഞാൻ ഈ ചരിത്രം മുഴുവൻ പരിശോധിച്ചിട്ടും ഇവരൊന്നും ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതായി കണ്ടിട്ടില്ല. ഉണ്ടാവും ഒന്നോ രണ്ടോ. അവർ നിൽക്കുന്നതിന് ചുറ്റും പുല്ല് മുളയ്ക്കുന്നുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷത്തിൻ്റെ ചുറ്റും തരിശാകുന്നു പണത്തിനും അധികാരത്തിനും സുഖത്തിനും വേണ്ടിയുള്ള പൗരോഹിത്യം. എനിക്കതിൽ കടുത്ത ദുഃഖമാണ് തോന്നുന്നത്. അതിന് നിങ്ങളെന്തിനാ ദുഃഖിക്കണേ? ബലിപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവർ ബലിപീഠത്തിൽ നിന്ന് ഉപജീവിക്കുന്നു എന്ന വചനം. അപ്പോൾ ഇച്ചിരി കാശും പുത്തനൊക്കെ അച്ഛന്മാരെടുത്തു എന്ന് വരും. അതിപ്പോൾ അത്ര വലിയ കുറ്റമൊന്നുമല്ല. ശരിയായ കഴുതമാർക്ക് തന്നെ. എടി റോമക്കാരി അന്നംകുട്ടി, ഇത് നക്കാപ്പിച്ച കാശിൻ്റെ പ്രശ്നമല്ല, ജന്മ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. ദൈവം ഒരു ചക്കരക്കുടമാണ്. കൈയിട്ടവരൊക്കെ നക്കിക്കൊണ്ടിരിക്കുന്നു. 1348, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജോൺ ഡി മരിഞ്ഞോളി മെത്രാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു, കുരുമുളകിൻ്റെ ഉടമസ്ഥന്മാർ മുഹമ്മദീയരല്ല, മാർത്തോമാ ക്രിസ്ത്യാനികളാണ്. ഈ ക്രിസ്ത്യാനികൾ സാമാനങ്ങൾ തൂക്കുന്ന പബ്ലിക് ഓഫീസുകളുടെയും അധിപന്മാരാണ്. അവരിൽ നിന്നും മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ചെലവിലേക്ക് 100 പൊൻപണം വീതം പ്രതിമാസം കിട്ടിയിരുന്നു. ഇതുകൂടാതെയും ഞാൻ സ്ഥലം വിട്ടപ്പോൾ 1000 പണവും അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചു. സുവിശേഷം അറിയിക്കാൻ വന്നവർ എന്തിനാണ് കുരുമുളകിൻ്റെ കൈയും കണക്കും പറയുന്നത്? ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു നടന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ചെലവിന് ആരെങ്കിലും പൊൻപണം കൊടുത്തു. കൊടുത്താൽ തന്നെ ക്രിസ്തു സ്വീകരിച്ചു. അതിനുള്ള തർക്കുത്തരം അന്നംകുട്ടി പറഞ്ഞേനെ. അപ്പോഴാണ് അവർ പടി കടന്നു വരുന്ന കരീക്കനെയും അയാൾക്ക് പിന്നാലെ മുഷിഞ്ഞും മുടി പാറിപ്പറന്നും കണ്ണുകൾ കുഴിഞ്ഞും നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം തളർന്നും വരുന്ന മർഗലീത്തയെയും കണ്ടത്. വരൂ വരൂ, കുറച്ച് ദിവസമായി കരീക്കനച്ഛനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. യോഹന്നാൻ കശീശിയുടെ അപ്പൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കരീക്കനച്ഛനെ ബഹുമാനിച്ചു. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന വികാരത്താൽ കശീശിയുടെ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു കരീക്കനച്ഛൻ. ഒരു സുറായിയെ കല്യാണം കഴിച്ചിട്ടും സുറായി കുട്ടികളെ പെറ്റുവളർത്തിയിട്ടും ഇനി മരിച്ചാൽ സുറായിക്കാരുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെടാൻ പോകുന്നവളായിട്ടും കരീക്കനച്ഛന് തന്നോട് അപ്രിയമില്ല എന്ന സത്യം കശീശിയുടെ അമ്മയെ വളരെ ആശ്വസിപ്പിച്ചിരുന്നു. നാണം കലർന്ന ചെറുചിരിയോടെ അമ്മ ഈശോമിശിയായിക്ക് സ്തുതി പറഞ്ഞു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരീക്കൻ്റെ ശബ്ദം താഴ്ന്നിരുന്നു. തൻ്റെ എക്യുമെനിക്ക് സമീപനത്തോട് വളരെയേറെ യോജിക്കുന്ന ആളെന്ന നിലയിൽ കരീക്കൻ്റെ ഓരോ വരവും കശീശയുടെ അപ്പനെ ആഹ്ലാദിപ്പിച്ചിരുന്നു. തൻ്റെ ചിന്തകൾ, ചരിത്ര പഠനങ്ങൾ, വിശകലനങ്ങൾ, നിഗമനങ്ങൾ ഇവയൊക്കെ യോഹന്നാൻ കശീശയെക്കാളും അധികം അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. കരീക്കനുമായിട്ടാണ് ആ യുവാവ് സലൈക്യ പ്രസ്ഥാനത്തിന് സഭയ്ക്ക് പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകുമെന്ന് അയാൾ വിശ്വസിച്ചു. ഒരു റോമൻ കത്തോലിക്ക പുരോഹിതനിൽ നിന്ന് അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചരിത്രപരമായി അതൊരു വലിയ സംഭവമായി തീരുമെന്നൊക്കെയാണ് കശീശിയുടെ അപ്പൻ്റെ പ്രതീക്ഷ. തൻ്റെ വിലപ്പെട്ട ചരിത്ര പുസ്തകങ്ങളും രേഖകളും താളിയോലകളും പരിശോധിക്കാൻ എപ്പോഴും അദ്ദേഹം കരീക്കനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ചരിത്രം പഠിക്കാനുള്ള ആഗ്രഹം കരീക്കൻ ഉണ്ടാക്കിക്കൊടുത്തത് കശീശിയുടെ അപ്പനാണ്. പുറം ലോകത്തോട് അദ്ദേഹത്തിന് വലിയ മമതയൊന്നും ഉണ്ടായിരുന്നില്ല. പുറം ലോകത്ത് നിന്ന് കടന്നു വരുന്ന ഏറ്റവും വലിയ അന്വേഷണ കുതുകി കരീക്കനാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. നിറഞ്ഞ ശിരിയോടെ അപ്പൻ കരീക്കൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പുസ്തകം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത് എഴുതിയത് നടക്കാവുകാരൻ അന്തോണിയല്ല, നടക്കാവുകാരൻ ഔസേപ്പ് ഈനാശു ആണ്. NO ഈനാശു. പുസ്തകത്തിൻ്റെ പേര് കൃത്രിമ തീട്ടൂരം എന്നല്ല, എൻ്റെ ചില പൂർവ്വസ്മരണകൾ എന്നാണ്. കൃത്രിമ തീട്ടൂരം എന്നത് 12 പുറത്ത് വരുന്നൊരു തലക്കെട്ടാണ്. അങ്ങനെയാണോ, ഞാൻ വിചാരിച്ചു. കരീക്കൻ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് യോഹന്നാൻ കശീശിയുടെ അമ്മയ്ക്ക് തോന്നി. അച്ഛനെന്തോ വലുതായ മനോവിഷമുണ്ട്. മുഖം വാടിയിരിക്കുന്നു. ചിരിക്കുന്നുണ്ടെങ്കിലും ചിരിക്കുന്നതായി തോന്നുന്നില്ല. ചോദിക്കാൻ പാടുണ്ടോ എന്ന് സംശയിച്ചിട്ടാണെങ്കിലും അവൾ മർഗലീത്തയെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാരാ? മർഗലീത്ത പ്രതീക്ഷയോടെ കരീക്കനെ നോക്കി. അയാളുടെ ഒരൊറ്റ മറുപടിയിന്മേലാണ് ജീവിതം തൂങ്ങിക്കിടക്കുന്നതെന്ന മട്ടിൽ. കയറി വരൂ, കരീക്കൻ മർഗലീത്തയോട് പറഞ്ഞു. എന്നിട്ട് അയാൾ അവളെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ഇത് മർഗലീത്ത, എൻ്റെ സഹോദരി. വെറുപ്പിൻ്റെ ഒരു കൊടുങ്കാറ്റ് മർഗലീത്തയുടെ ഉള്ളിൽ ഉരുണ്ടുകൂടി. സഹോദരി എന്നത് ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ പദവിയാണെന്ന് അവൾക്ക് തോന്നി. വഞ്ചന നിറഞ്ഞൊരാശയമാണ് കരീക്കൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അവൾ അയാളിൽ നിന്ന് മുഖം വെട്ടിത്തിരിച്ചു. കരീക്കനാകട്ടെ, അവളെ നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ഇന്നു രാവിലെയാണ് കുർബാന സ്വീകരിക്കാനായി മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുന്ന സ്ത്രീകളുടെ നീണ്ട നിരയിൽ വെച്ച് അയാൾ മർഗലീത്തയെ കണ്ടത്. ഒടുവിലത്തെ അപ്പം അവൾക്കുള്ളതായിരുന്നു. എന്നാൽ അവൾ വാ തുറക്കുകയോ നാവ് നീട്ടുകയോ ചെയ്തില്ല. പകരം പരവശമായ മുഖമുയർത്തി കരീക്കനെ നോക്കുക മാത്രം ചെയ്തു. തിരസ്കരിക്കപ്പെട്ട അപ്പം കരീക്കൻ്റെ വിരലുകൾക്കിടയിലിരുന്ന് വിറച്ചു. ഒരു നിമിഷത്തേക്ക് പുച്ഛം തിറഞ്ഞൊരു ചിരി മർഗലീത്തയുടെ മുഖത്ത് തെളിഞ്ഞുവോ? തോന്നിയതാവാം. ഒന്നും ഉണ്ടായതായി കരീക്കൻ ഭാവിച്ചില്ല. ഇതാ, ഇത് വായിച്ചു നോക്ക്. അകത്തുനിന്ന് ആ നേരം കൊണ്ട് എൻ്റെ ചില പൂർവ്വസ്മരണകൾ യോഹന്നാൻ കശീശിയുടെ അപ്പൻ എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ഈണത്തിൽ അല്പം മൂക്കടപ്പോടെ വായിച്ചു കേൾപ്പിച്ചു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് റോമ മേലാധികാരത്തോട് ബന്ധപ്പെടാത്ത കൽദായ സുറിയാനിക്കാർക്കായി പള്ളി പണിയുവാൻ കരമൊഴിവായി സ്ഥലം നൽകുന്നൊരു തീട്ടൂരമുണ്ടാകണം. എന്നാൽ കേസ് ജയിക്കുവാൻ ഒരു വിഷമവും ഉണ്ടാകുകയില്ല എന്ന് യാക്കോബക്കാരനായിരുന്ന ഒരു കത്തനാർ ഉപദേശിച്ചു. അപ്രകാരം പുത്തൻപേട്ടക്കാർ പഴയ ഒരു ഓലയെടുത്ത് തമിഴ് ചായയിൽ കണ്ട നാടൻ അന്തോണിയെക്കൊണ്ട് ശക്തൻ തമ്പുരാൻ കൊടുത്ത ഭാവത്ത് ഒരു തീട്ടൂരം എഴുതിയുണ്ടാക്കി. അത് ചളിയിൽ മുക്കിയെടുത്ത് ഒരു പുരാതന തീട്ടൂരം പോലെയാക്കി. പല ക്ലാർക്കുമാരെ സ്വാധീനിച്ച് ഹജൂർ കച്ചേരിയിൽ ഈടുവെപ്പിൽ പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കപ്പെടുന്ന കൂട്ടത്തിൽ കൊണ്ടുപോയി വച്ചു. ഇതിനുശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ ശക്തൻ തമ്പുരാൻ തങ്ങൾക്ക് നൽകിയിട്ടുള്ള തീട്ടൂരത്തിൻ്റെ ഒരു തനി പകർപ്പ് തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് കൽദായ സുറിയാനിക്കാർ ഒരു ഹർജി ദിവാൻജിക്ക് അയച്ചു. അങ്ങനെ കേസ് ജയിച്ചു. ഹഹഹഹഹാ, ഇത് ഞാൻ വിശ്വസിക്കുകയില്ല. നടക്കാവുകാരൻ ഔസേപ്പ് ഈനാശു ആദ്യം സുറായികളുടെ നേതാവായിരുന്നു, പിന്നെയാണ് റോമയിലേക്ക് ചാടിയത്. എന്തിന്? അതിൻ്റെ ഗുട്ടൻസ് ഈ പുസ്തകത്തിലില്ല. ഇയാളുടെ പൂർവകാല സ്മരണകൾ ഏകപക്ഷീയമാണ്. ഞാൻ വിശ്വസിക്കില്ല. ചരിത്രകാരൻ കുഞ്ഞിപ്പാലുവിൻ്റെ ചിരി ഉച്ചത്തിലായി. അപ്പോഴാണ് അകത്തുനിന്ന് യോഹന്നാൻ കശീശ വന്നത്. മെലിഞ്ഞു നീണ്ട ഒരു മനുഷ്യൻ. നീണ്ട താടിയും അല്പം കഷണ്ടി കയറിയ വലിയ നെറ്റിയും. അപ്പൻ ഒന്ന് ശ്വാസം വിടണം, ഇവരെ ശ്വാസം വിടാൻ അനുവദിക്കുകയും വേണം, കശീശ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ യോഹനാൻ കശീശയുടെ അമ്മയുടെ മുഖത്ത് അതിമനോഹരമായൊരു പരിഹാസച്ചിരി ഉദിച്ചുയർന്നു. അവർ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അപ്പനെ കളിയാക്കി. ധാരാളം ജനാലകളുള്ള ഒരു വലിയ സ്വീകരണ മുറിയായിരുന്നു അത്. ജനാലകളിലും വാതിലുകളിലും മേശകസേരകളിലുമൊക്കെ ക്രോഷയിൽ തയ്ച്ചെടുത്ത വെള്ളവിരിപ്പുകൾ ഇട്ടിരുന്നു. ഒരു 100 കൊല്ലം മുൻപത്തെ അഭിരുചികളാണ് അവിടുത്തെ മരസാമാനങ്ങളിലും പൂപ്പാത്രങ്ങളിലും ജനൽ കർട്ടനുകളിലുമെല്ലാം നിറഞ്ഞു നിന്നത്. പല വസ്തുക്കളും വിരസതയുണ്ടാക്കും വിധം ലളിതവുമായിരുന്നു. മുറിയുടെ നടുവിലിട്ട വട്ടമേശയുടെ ചുറ്റും കശീശയും കരീക്കനും മർഘലീത്തയും ഇരുന്നു. ഒഴിഞ്ഞ ചുവരുകൾ ശവക്കല്ലറുകളെ പോലെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതെന്ന് മർഘലീത്തയ്ക്ക് തോന്നി. കല്ലറകളിൽ പോലും കാണാം ചില എഴുത്തുകൾ. നീലം കൂട്ടിയടിച്ച കുമ്മായത്തിൻ്റെ വെളുപ്പും ജനൽപ്പടിക്ക് താഴെ തറയോളം അടിച്ചിട്ടുള്ള ജപ്പാൻ ബ്ലാക്ക് നിറവും അവൾക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ അസ്വസ്ഥതയുടെ കാരണം ചുവരുകളാവില്ല എങ്കിലും തൽക്കാലം ചുവരുകളെയാണ് മർഘലീത്ത പഴിചാരുന്നത്. റോയ് ഫ്രാൻസിസ് കരീക്കനെയല്ല. ആദ്യം തന്നെ മർഘലീത്ത കുളിച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് സാവധാനം ആലോചിക്കാം, യോഹനാൻ കശീശ പറഞ്ഞു. അയാളുടെ ഭാര്യ സാറാ കൊച്ചമ്മ കോഴിമുട്ടയുടെ വെള്ളക്കരി പോലെ ലോലമായ കപ്പുകളിൽ ആവി പൊന്തുന്ന ചായ കൊണ്ടുവന്നു. ആ വീടിൻ്റെ അനാർഭാടത്തിന് കാരണം മർഘലീത്ത ഊഹിച്ചു. സാറാ കൊച്ചമ്മ ഹിന്ദുക്കളുടെ വേഷത്തിലായിരുന്നു. കറുത്ത ഈർക്കിൽ കരയുള്ള മുണ്ടും നേരിയതും ഒരു വെളുത്ത ബ്ലൗസുമാണ് അവർ ഇട്ടിരുന്നത്. കാതിൽ ചെറിയ 2 മുത്തുകൾ ഉണ്ടെന്ന് തോന്നി. ചായ കുടിക്കൂ, അവർ മർഘലീത്തയോട് പറഞ്ഞു. തിരക്കുന്ന കൈകൊണ്ട് മർഘലീത്ത ചായക്കപ്പെടുത്തു. പരിഹാരമില്ലാത്ത പ്രശ്നമില്ല ലോകത്തിൽ. സർവശക്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷമത്തെയും മറികടക്കാൻ പറ്റും. ചായക്കപ്പുകൾ കയ്യിൽ വെച്ച് അവർ 4 ആളും 1-2 നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. സഹോദരിയുടെ രക്ഷയ്ക്ക്, കശീശ പറഞ്ഞു. അത് മർഘലീത്തയുടെ ഹൃദയത്തെ സ്പർശിച്ചില്ല. മർഘലീത്ത മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുകയാണെന്ന് കരീക്കന് മനസ്സിലായി. അവൾ അയാളുടെ നേരെ നോക്കിയില്ല. അയാൾ അസ്വസ്ഥനായി. ചില ദിവസങ്ങളിൽ അയാൾ അവൾക്ക് അവളെ പലതരത്തിൽ സംബോധന ചെയ്തുകൊണ്ട് നിരവധി കത്തുകൾ എഴുതി നോക്കും. അതൊന്നും അവളുടെ കയ്യിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുള്ളവയല്ല. അയാൾക്ക് അവളോട് പങ്കുവെക്കണമെന്ന് തോന്നിയ ദൈവത്തെ, മനുഷ്യരെ, പ്രകൃതിയെ എഴുതുന്നു എന്ന് മാത്രം. വേറൊരാളോടാണ് അതൊക്കെ പറയുന്നതെങ്കിൽ അയാൾ ആരായിരുന്നാലും ഇതേ വിഷയങ്ങൾ കരീക്കന് വിരസവും അനാവശ്യവുമായി തോന്നും. തനിക്ക് നേരെ ഉയർത്താതെ ചായക്കോപ്പയിലേക്ക് കുനിഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ നോക്കിയാണ് സ്നേഹത്തിൻ്റെ മിന്നലാട്ടങ്ങൾക്ക് അയാൾ വലിയ അർത്ഥങ്ങൾ കണ്ടെത്തിയത്. മർഘലീത്ത അതറിയുകയില്ല. യോഹന്നാൻ കശീശിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് കരീക്കൻ മർഘലീത്തയോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് 1000 വിലക്കുകളുണ്ട്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കരീക്കൻ്റെ അടുത്ത് വന്നത്, അവൾ പറഞ്ഞു. എങ്കിലും എൻ്റെ പരിമിതികൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കരീക്കൻ്റെ സ്വരത്തിൽ കുറ്റപ്പെടുത്തലല്ല, നിരാശയാണ് ഉണ്ടായിരുന്നത്. അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ആഴത്തിൽ മർഘലീത്തയ്ക്ക് മുറിവേറ്റു. ഉപേക്ഷിക്കപ്പെട്ടവൾ എന്ന തീവ്രമായ വേദന അവളെ പിടികൂടി. 1000 പടി അടയുമ്പോൾ തുറക്കുമെന്ന് അവൾ കരുതിയിരുന്ന ഒരേ ഒരു പടിവാതിലാണ് കരീക്കൻ. എനിക്ക് ഒരുപാട് വിലക്കുകളുണ്ട് എന്ന് കരീക്കൻ പറയുമ്പോൾ ആ പടിവാതിൽ അടയ്ക്കപ്പെടുകയാണെന്ന് മർഘലീത്തയ്ക്ക് മനസ്സിലാക്കാം. എങ്കിലും തൽക്കാലം കരീക്കൻ ഏർപ്പെടുത്തുന്ന അഭയസ്ഥാനം മർഘലീത്തയ്ക്ക് കൂടിയേ തീരൂ. അതൊരു ജീവക്കാരൻ്റെ പ്രവർത്തനമായി കരീക്കൻ കണക്കാക്കിയാൽ മതി. അതിൽ കവിഞ്ഞ വൈകാരിക കടമകളൊന്നും അയാൾക്ക് അവളോടില്ലെങ്കിൽ. കരീക്കനാവട്ടെ വിചിത്രവും അവിശ്വസനീയമായ മറ്റൊരു അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. മർഘലീത്തയെ കാണുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ നിമിഷം വരെ കന്യാസ്ത്രീയുടെ വേഷത്തിലല്ലാതെ അവളെ കാണാൻ അയാൾ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. അവൾ എങ്ങനെയായിരിക്കും? അവളുടെ രൂപവും ഭാവവും തമ്മിൽ പൊരുത്തപ്പെടുമോ? പുഴു അതിൻ്റെ കൂട് പൊളിച്ച് ശലഭമായി പുറത്തു വരുന്നത് പോലെ ചിറക് നിവർത്തി അവൾ പറക്കുകയാവുമോ? അവളെ അങ്ങനെ ഓർക്കുമ്പോഴൊക്കെ അയാൾ വിവശനായിട്ടുണ്ട്. യൗവനഭരിതമായ അയാളുടെ ദേഹം, അതിൻ്റെ കുതിപ്പുകൾ അയാൾ അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാനിരതനായി അല്ലെങ്കിൽ ധ്യാനം കൊണ്ടും ഉപവാസം കൊണ്ടും അയാൾ അതിനെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ സത്യത്തിൻ്റെ പേടിപ്പിക്കുന്ന മുനമ്പിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കാലെടുത്തു വെച്ചാൽ കണ്ണെത്താത്ത താഴ്ചയിലേക്ക്. മർഘലീത്തയെ നോക്കാതിരിക്കാൻ അയാൾ പാടുപെട്ടു. ഏത് പെണ്ണും വെറുത്തു പോയേക്കാവുന്ന കള്ളലക്ഷണം കൊണ്ട് അയാളുടെ മുഖം വികൃതമായി. അവളെ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കമ്പിമേൽ നടക്കുന്ന അഭ്യാസിയെ പോലെയായിരുന്നു അയാളുടെ മാനസിക വ്യാപാരങ്ങൾ. പെണ്ണുടലിൻ്റെ വളവ് തിരിവുകളിൽ പെട്ടുപോകാതിരിക്കാൻ അയാൾ ഫലം പിടിച്ചുകൊണ്ടിരുന്നു. എത്ര മുഷിഞ്ഞിട്ടും എത്ര പരവശയായിട്ടും അഴുക്കിലും പൊടിയിലും മുങ്ങിയിട്ടും മർഘലീത്ത സുന്ദരിയാണെന്ന് ഒളിഞ്ഞു നോട്ടങ്ങളിലൂടെ അയാൾ വിലയിരുത്തി. അത് അയാളെ നിഗൂഢമായി ഇളക്കി മറിച്ചു, സന്തോഷിപ്പിച്ചു. അങ്ങനെ സന്തോഷിച്ചു പോയതിൽ അയാൾ അസ്വസ്ഥനായി. ഉള്ളിലെ ഇളക്കങ്ങൾ ലോകമറിയാതിരിക്കാൻ ആധ്യാത്മിക ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് അയാൾ ലോകത്തെ നോക്കി. സൗന്ദര്യമുള്ള ഏതൊരു വസ്തുവും ദൈവത്തിൻ്റെ കരവേദത്തിൻ്റെ പ്രത്യക്ഷമാണെന്നും അതിൽ സന്തോഷിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണെന്നും അയാൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. മാർഗലീതയുടെ സൗന്ദര്യം മാത്രം എന്തുകൊണ്ട് ദൈവത്തിനുള്ള സ്തുതിയായിക്കൂടാ? ഹൃദയത്തിനു മേൽ പതിഞ്ഞ പാപക്കറ അയാളെ ലജ്ജിപ്പിക്കുന്നു. ഇന്നു മുതൽക്കല്ല, ജന്മം തൊട്ടേ അത് അയാളിലുണ്ട്. ഉത്ഭവ പാപത്തിൻ്റെ അശുദ്ധ രക്തച്ചൂര്. ചായക്കപ്പുകൾക്ക് ചുറ്റും വലിയ മൗനം പരന്നുകിടന്നു. ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് എല്ലാവരും മർഗലീതയെപ്പറ്റി അസ്വസ്ഥരായിരുന്നു. യോഹന്നാൻ കശീശയും സാരക്കൊച്ചമ്മയും കരീക്കൻ കാണാതെ ചില നോട്ടങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. മർഗലീത തൻ്റെ ചായക്കപ്പിൽ തന്നെ കണ്ണുകൾ താഴ്ത്തിയിരുന്നു. ഇതെന്താ, ആരും ഒന്നും മിണ്ടാണ്ട് കുത്തിയിരിക്കണേ? യോഹന്നാൻ കശീശയുടെ അമ്മ അങ്ങനെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. കരീക്കനച്ചൻ ഫ്രീ ആയോ? കശീശയുടെ അപ്പൻ ചോദിച്ചു. സാറക്കൊച്ചമ്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പനെ ഏറ്റുമുട്ടാൻ ധൃതിയായല്ലേ? പോകുന്ന പോക്കിൽ അവർ ചോദിച്ചു. ചരിത്ര പണ്ഡിതന്മാർ തുടങ്ങിക്കോ, കശീശ പറഞ്ഞു. എഴുന്നേറ്റ് പോകുമ്പോൾ മർഗലീതയോട് എന്തെങ്കിലും പറയണമെന്ന് കരീക്കനുണ്ടായിരുന്നു. അതെന്താണെന്ന് അയാൾക്കറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ കശീശയുടെയും സാറക്കൊച്ചമ്മയുടെയും സാന്നിധ്യത്തിൽ അതിന് കഴിയില്ല. നെടുവീർപ്പ് കൊണ്ട് അയാൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. യോഹന്നാൻ കശീശയുടെ വീട്ടിലെ വൃത്തിയും ഭംഗിയും മണവുമുള്ള കുളിമുറിയുടെ നടുവിൽ മുഷിഞ്ഞു നാർന്ന വസ്ത്രങ്ങളോടെ മർഗലീത നിന്നു. അപ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. കുളിമുറിയുടെ നിലത്ത് മുട്ടുകുത്തുമ്പോൾ അവൾക്ക് ക്രിസ്തുവിനോട് പരിഭവമായിരുന്നു. ഗെത്സേമനിലേക്ക് തൻ്റെ പിന്നാലെ ഞാനും വന്നിരുന്നു. നിന്റെ ശിഷ്യന്മാരെ പോലെ ഞാൻ കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നില്ല. നീ വിലക്കിയിട്ടും ഞാൻ നിന്നെ പിന്തുടർന്നു. എനിക്കും നിനക്കുമിടയിൽ രക്തനിറമുള്ളൊരു ചന്ദ്രൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. നീർ ചോര വിയർത്തതിന് സാക്ഷി എൻ്റെ പ്രേമം മാത്രമാണ്. നിന്റെ പാനപാത്രം നിന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് ഉറക്കി നിലവിളിച്ചതും എൻ്റെ പ്രേമമാണ്. കോഴി കൂകും മുമ്പ് നിന്നെ തള്ളിപ്പറയാൻ എൻ്റെ പ്രേമത്തിന് കഴിയില്ലെന്ന് എല്ലാവരെക്കാളും നന്നായി നിനക്കറിയാം. എന്നിട്ടും ഇടം കൈകൊണ്ട് നീ എന്നെ ചേർത്ത് പിടിച്ചതു മാത്രം എങ്ങനെ എഴുതപ്പെടാതെ പോയി? എൻ്റെ കുറ്റം എന്താണ്? എൻ്റെ രക്തസ്രാവമോ? യൂതന്മാരുടെ രാജാവേ, നിനക്ക് വേണ്ടാത്ത കിരീടത്തിനും ചെങ്കോലിനും വേണ്ടി ഞാൻ അവരോട് പൊരുതുമെന്ന് അവർ കരുതിയോ? നിന്റെ മടിത്തട്ടും കിടപ്പറയും അടുക്കളയും നഷ്ടപ്പെട്ടവൾക്ക് സാമ്രാജ്യങ്ങളുടെ അധികാരം കിട്ടിയിട്ട് എന്തിനാണ്? നീ പറഞ്ഞതുപോലെ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ ഇല്ലാതെ ചെന്നായകൾക്കിടയിലേക്ക് ആട്ടിൻകുട്ടിയെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ പോയത്. എൻ്റെ വാക്കുകൾ ആരെടുത്ത് വിറ്റു? എൻ്റെ സത്യം ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. എൻ്റെ വായ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. എന്നിട്ട് മർഗലീത ദേഷ്യപ്പെട്ട് എഴുന്നേറ്റു. അനേകം ദിവസത്തെ കണ്ണീരും വിയർപ്പും കഷ്ടപ്പാടും അവമാനങ്ങളും പേറി ആഭേലമ്മയുടെ വസ്ത്രങ്ങൾ അവൾ അഴിച്ചു കളഞ്ഞു. സാറക്കൊച്ചമ്മയുടെ കുളിമുറിയുടെ വെണ്മയേറിയ തറയിൽ അഴുക്കിൻ്റെയും ദുർഗന്ധത്തിൻ്റെയും കൂമ്പാരമയത് കിടന്നു. നന്ദി, അവൾ പറഞ്ഞു. നാളെയെപ്പറ്റി ഞാൻ ആകുലപ്പെടുന്നില്ല. നാളെ തന്നെ നാളെയുടെ കാര്യം നോക്കിക്കൊള്ളട്ടെ. അതത് ദിവസത്തിന് അന്നത്തെ ക്ലേശങ്ങൾ ധാരാളം മതി. മർഗലീത സോപ്പും വെള്ളവും കൊണ്ട് സമൃദ്ധമായി മുഖം കഴുകി. വിശ്വസിക്കാനാകാത്ത നൈർമല്യം തനിക്ക് കൈവന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു. ആർത്തിയോടെയാണ് അവൾ കുളിച്ചത്. അഴുക്കുകളെ ഇളക്കിയെടുക്കുന്നൊരു സോപ്പ് കഷ്ണത്തെ അവൾ അത്ഭുതത്തോടെ മേയിൽ അനുഭവിച്ചു. അലിവാർന്ന അഴുക്കുകൾ ഏറ്റുവാങ്ങി വെള്ളം അവളുടെ ഉടലിലൂടെ ഒഴുകിയിറങ്ങിപ്പോയി. രോമകൂപങ്ങൾ തുറക്കപ്പെട്ടു. അതിലൂടെ നറുമണമുള്ളൊരു കാറ്റകത്തേക്ക് വീശി. മർഗലീതയുടെ മനസ്സ് ശാന്തമായി. അവൾ സാറക്കൊച്ചമ്മ കൊടുത്ത് അലക്കിയ വസ്ത്രങ്ങളെടുത്തു. സാറക്കൊച്ചമ്മയെ പോലെ മുണ്ടും നേരിയതുമെടുത്ത് നിലക്കണ്ണാടിയും മുന്നിൽ നിന്നു. എല്ലാ ശാപങ്ങളുടെയും ദൈവശിക്ഷകളുടെയും മേൽ പൂത്ത പൂങ്കുല പോലെയായിരുന്നു അവളപ്പോൾ. ആണുങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നത് പോലെ എളുപ്പമല്ല പെണ്ണുങ്ങൾക്ക്. ആണുങ്ങൾക്ക് പിന്നെ കണ്ടോടത്ത് കിടക്കാം, എവിടേക്ക് വേണമെങ്കിലും കയറി ചെല്ലാം, ആരോട് വേണമെങ്കിലും ചോദിക്കാം. നമുക്കോ ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിലും വേണ്ട ഒരു രഹസ്യം. ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ഇനിയുള്ളത് പഴയ ജീവിതമല്ലല്ലോ. മർഗലീതയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ട് സാറക്കൊച്ചമ്മ അടുത്തിരുന്ന് ഉപദേശിച്ചു. അപ്പനോടും അമ്മയോടും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കരീക്കനച്ചൻ്റെ പെങ്ങളാന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് ദിവസമൊക്കെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. ഇഷ്ടം പോലെ മുറികളുണ്ടല്ലോ. കശീശ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞതുകൊണ്ട് മർഗലീത വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളൊറ്റ പെണ്ണുങ്ങളല്ലേ. മർഗലീതയ്ക്ക് ഭക്ഷണം ഇറങ്ങിയില്ല. വിശപ്പ് ചത്തു. വായും വയറുമൊക്കെ വീണ്ടും പഴയ ശീലത്തിലേക്ക് മടങ്ങി വരണം. അല്പം ചിലത് നുള്ളി തിന്നുകൊണ്ട് അവളിരുന്നു. ഞാൻ മർഗലീത പറയാൻ തുടങ്ങിയത് സാറക്കൊച്ചമ്മ തടഞ്ഞു. ഇപ്പോൾ ഒന്നും പറയണ്ട മർഗലീത, സുഖമായിട്ടൊന്നു ഉറങ്ങ്. ഞാനൊന്നും ചോദിക്കണില്ല. ക്ഷീണമൊക്കെ മാറിയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. സാറക്കൊച്ചമ്മയുടെ ക്രോഷെ കൈവേലകൾ പൂത്തുലയുന്നൊരു കൊച്ചു കിടപ്പ് മുറിയിലേക്കാണ് മർഗലീതയെ അവർ കൂട്ടിക്കൊണ്ടു പോയത്. ദുഃഖിക്കുന്നവരെ എങ്ങനെ ആശ്വസിപ്പിക്കാമെന്നതിന് സാറക്കൊച്ചമ്മയുടെ വഴി തയ്യൽവേലയുടേതാണോ? കിടക്കുവരി തട്ടിക്കുടയുമ്പോൾ സാറക്കൊച്ചമ്മ പറഞ്ഞു, കരീക്കനച്ചൻ നാളെ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് പോയി. മർഗലീതയോട് പറയാൻ പറഞ്ഞു. മർഗലീതയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കരീക്കൻ പോയി അവളോടൊന്നും പറയാതെ. പുറത്ത് ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ഹൃദയത്തിനകത്ത് എവിടെയോ ആയിരുന്നു ആ കിടപ്പുമുറി. അതിന് പുറത്തേക്ക് തുറക്കുന്ന ജനാലകൾ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ കശീശയുടെ അപ്പൻ ഉറക്കി സങ്കീർത്തനം വായിക്കുന്നത് അവൾ കേട്ടുകിടന്നു. നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോകും? നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എങ്ങോട്ട് ഓടിപ്പോകും? ഞാൻ ആകാശത്തിലേക്ക് ആരോഹണം ചെയ്താൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ ചെന്ന് കിടക്കാമെന്ന് വെച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസിൻ്റെ ചിറകു ധരിച്ച് കടലിൻ്റെ അങ്ങേയറ്റത്ത് പോയി പാർത്താൽ അവിടെയും. മർഗലീത ഉറങ്ങി. എത്ര ദിവസങ്ങൾക്കിടന്നുറങ്ങിയെന്നറിയാതെ മർഗലീത്ത് ഉണർന്നു. ധിക്കറിയാതെ അവൾ പകച്ചു. ക്രോഷയിലെ പുതിയ കവിത രചിച്ചുകൊണ്ട് സാറ കൊച്ചമ്മ അവളെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. വിളകുകൾ തെളിഞ്ഞിരിക്കുന്നു. മർഗലീതയുടെ മനസ്സ് പെട്ടെന്ന് ഇടിഞ്ഞുതാണു. നാളെ വൈകുന്നേരം വരെ അവളിവിടെ എന്തു ചെയ്യാനാണ്? മർഗലീത നന്നായി ഉറങ്ങിയിട്ടാ, സാറ കൊച്ചമ്മ പറഞ്ഞു. ഇപ്പം നേരെന്തായെന്നറിയോ? കശീശ വായിക്കുക. താഴേക്ക് വന്ന ഉടൻ അത്താഴം കഴിക്കുക കേട്ടോ. ഇവിടെ 8-8 അത്താഴത്തിന്. മർഗലീതയ്ക്ക് കഞ്ഞി ഇഷ്ടമല്ലേ? അതെ. പ്രാർത്ഥിക്കണമെങ്കിൽ അമ്മയുടെ മുറിയിലേക്ക് പോകാട്ടോ. അമ്മ നിങ്ങളുടെ ആൾക്കാരാ, അവിടെ നിങ്ങളുടെ മാതാവിൻ്റെ പടം വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചു. മർഗലീത വിരസ്ത മറച്ചു വെച്ചുകൊണ്ട് സാറ കൊച്ചമ്മയുടെ ക്രേശയ വേല നോക്കിക്കൊണ്ടിരുന്നു. മർഗലീതയ്ക്ക് തയ്ക്കാനറിയോ? ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാട്ടാ. സാറ കൊച്ചമ്മ അവർ തയ്ച്ച് ശേഖരിച്ചു വെച്ചിട്ടുള്ള വിരിപ്പുകളിലെ പല പല ഡിസൈനുകൾ കാണിച്ചു കൊടുത്തു. യോഹന്നാൻ കശീശ എഴുതി വരുത്തിയ ഡിസൈൻ ബുക്കിൽ നിന്നാണ് അവർ എല്ലാ ഡിസൈനുകളും പകർത്തിയത്. കായ്ച്ചു നിൽക്കുന്ന ഈന്തപ്പനകളും എണ്ണപ്പാത്രം കയ്യിലേന്തിയ ബബിലോൺകാരിയുമൊക്കെ അവയിൽ ചിലതുമാത്രം. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് യോഹന്നാൻ കശീശ ചോദിച്ചു, മർഗലീതയ്ക്ക് എന്തുകൊണ്ട് അപ്പൻ്റെ സ്കൂളിൽ ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടാ? മർഗലീത നടുക്കത്തോടെയാണ് ആ നിർദ്ദേശം കേട്ടത്. ചണ്ണേര വർക്കി മാഷ്ടെ സ്വന്തം സ്കൂൾ വിദ്യാഭൂഷണി LP സ്കൂൾ, അവിടെ ഒഴിവുണ്ടെന്ന് കരീക്കൻ പറയുന്നു. ന്യായമായും മർഗലീതയ്ക്ക് അത് കിട്ടാവുന്നതാണ്. എത്ര കാലം ഇങ്ങനെ ലക്ഷ്യമില്ലാതെ മർഗലീതയ്ക്ക് കഴിയാൻ പറ്റും? ആങ്ങളമാരെ സമ്മതിക്കില്ല, മർഗലീത പറഞ്ഞു. ജോണിനോട് ഞാൻ സംസാരിച്ചു നോക്കാം, അയാളെ എനിക്ക് പരിചയമുണ്ട്. എന്തെങ്കിലും ഒരു വഴിയാകുന്നതുവരെ മർഗലീതയ്ക്ക് ഇവിടെ താമസിക്കാം. അത് പക്ഷേ ശാശ്വതമല്ലല്ലോ. മർഗലീത കശീശയെയും സാറാ കൊച്ചമ്മയെയും മാറി മാറി നോക്കി. മർഗലീത പേടിക്കണ്ട, അച്ഛൻ നിയമവശാ പറയണേ, സാറാ കൊച്ചമ്മ പറഞ്ഞു. കശീശയ്ക്ക് നിയമം അറിയാം. നീതിയുടെ വഴിയിലൂടെ ശ്രമിച്ചു നോക്കുക, ശരിയായില്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാം. അത് സാധ്യമാണോ? അത്യാവശ്യമാണോ? മർഗലീത സംശയിച്ചു. മർഗലീതയ്ക്ക് ജീവിക്കണ്ടേ? കശീശ ചോദിച്ചു. ജീവിക്കാനുള്ള രണ്ട് വഴികൾ മർഗലീതയുടെ മുന്നിലുണ്ട്. യാത്രയുടെ വഴിയാണെന്ന്, സ്ഥിരവാസം എന്നൊന്നില്ല. നാട്, വീട്, ജാതി, മതം, ഭാഷ, സംസ്കാരം, ഒന്നിൽ നിന്നൊന്നിലേക്ക് കാൽനടയായി കയറി ചെല്ലുക. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ചെരുപ്പോ എടുക്കരുതെന്ന് നിർദ്ദേശം സ്വീകരിക്കുക. ഉടുത്തതൊഴികെ രണ്ടാമതൊരു ജോഡി വസ്ത്രവും എടുക്കരുത്. ദരിദ്രർക്കും അവമതിക്കപ്പെട്ട ജാതിക്കാർക്കും അറിവ് നിഷേധിക്കപ്പെട്ടവർക്കും ഇടയിലേക്കാണ് പോകേണ്ടത്. ഏത് വീട്ടിലെത്തുന്നവോ അവിടെ പാർക്കുക. അവർ തരുന്നത് ഭക്ഷിച്ചും കുടിച്ചും അവരോടൊപ്പം താമസിക്കാം. അവർക്കിടയിൽ അനീതിക്കെതിരായ ഐക്യവും കലാപവും ഉണ്ടാക്കണം. അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ടും സമാധാനം നേർന്നുകൊണ്ടും അനീതിക്കെതിരെ ഒന്നിച്ചു വരാൻ വേണ്ടി അവരോട് ദൈവത്തെപ്പറ്റി പറയുക. ആപൽഖരമായി ജീവിക്കാനാണ് മർഗലീത തീരുമാനിക്കുന്നതെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശും ചുമന്ന് മർഗലീതയ്ക്ക് യാത്ര തുടരാം. അതല്ലെങ്കിൽ അവൾക്ക് തൊഴിലും വരുമാനവും വീടും വസ്ത്രങ്ങളും വേണ്ടിവരും. ആലോചിക്കാൻ സമയം വേണമെന്ന് അവൾ യോഹന്നാൻ കശീശിയോട് പറഞ്ഞു. ആപൽഖരമായി ജീവിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടോ എന്നവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവളുടെ സംശയങ്ങൾക്ക് യോഹന്നാൻ കശീശിയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, വിശക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവരോട് കളവ് പറയുകയും സ്വന്തം മേശപ്പുറത്ത് വിഭവങ്ങൾ നിർത്തി ആർത്തിയോടെ മൂക്കറ്റം തിന്നുകയും ചെയ്യുന്ന സുവിശേഷ വേലയേക്കാൾ എളിയവരിൽ ഒരാൾക്കെങ്കിലും നന്മ ചെയ്യാൻ കഴിയുന്നൊരു കൊച്ചു ജീവിതമാണ് നല്ലത്. ഞാൻ കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു, മർഗലീത പറഞ്ഞു. യോഹന്നാൻ കശീശ മൃദുവായി ചിരിച്ചു. 2000 മുൻപൊരാൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നുള്ളവരിൽ ഒരാളും അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യരല്ല. യോഹന്നാൻ കശീശ മർഗലീതയുടെ അപ്പൻ്റെ വിൽപത്രത്തെപ്പറ്റി ചോദിച്ചു. അവൾക്ക് അതിനെപ്പറ്റി അറിയില്ല. ഉപേക്ഷിച്ചു പോകുന്നവർക്കായി അപ്പനൊന്നും കരുതി വെച്ച് കാണില്ല. അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും പിറന്ന വീടിനേക്കാളും വളർന്ന നാടിനേക്കാളും അവൾക്ക് വലുതായിരുന്നു ദൈവത്തിലേക്കുള്ള രാജപാത. സന്തോഷിച്ച് പടിയിറങ്ങിയവളാണ് മർഗലീത. മർഗലീത സ്കൂളിൻ്റെ പടി കയറിയാൽ കാല് തല്ലി ഓടിക്കുമെന്ന് ജോൺ ചണ്ണ യോഹന്നാൻ കശീശിയോട് പറഞ്ഞു. അമ്മയുടെ അഭിപ്രായവും അതായിരുന്നു. ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് മർഗലീത അങ്ങനെ വല്ല കടുങ്കയും കാട്ടിയാൽ വിദ്യാഭൂഷണി LP സ്കൂളിൻ്റെ ഉത്തരത്തിൽ കെട്ടിത്തോങ്ങുമെന്ന് കൂടി അമ്മ പറഞ്ഞു. അമ്മയുടെയോ അപ്പൻ്റെയോ കാക്കാശിന് മർഗലീതയ്ക്ക് അവകാശമില്ല. പോയി പോയി സുറായിക്കാരുടെ അച്ഛനാ അവളെ മധ്യസ്ഥത്തിന് വിട്ടേക്കണേ, അമ്മ ചോദിച്ചു. അച്ഛനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അച്ഛൻ സുറായണെങ്കിലും അച്ഛൻ്റെ നിലയ്ക്കും വിലയ്ക്കുമുള്ള ബഹുമാനം ഞങ്ങൾ തരും. പക്ഷേ മേലാക്കം ഞങ്ങളുടെ കുടുംബമായതിൽ ഇടപെടാൻ വരരുത്. ഒത്തൊരുമയുടെ വഴി തേടിയാണ് താൻ വന്നതെന്നും അത് സാധ്യമല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് നോക്കേണ്ടി വരുമെന്നും കശീശ കർശനമായി പറഞ്ഞു. അപ്പൻ്റെ സ്വത്തിൽ ജോണിനും പോളിനും ഉള്ളതുപോലെ നിയമപരമായ അവകാശം മർഗലീതയ്ക്കുമുണ്ട്. അവൾ മഠത്തിൽ പോയതും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതും അവളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിൻ്റെ പേരിൽ അവൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആളോ അർത്ഥമോ വീടോ കുടിയോ ഇല്ലാതെ പെരുവഴിയിലാണവൾ. മർഗലീതയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിങ്ങൾ തന്നെ ഒരു വഴി കണ്ടെത്തുകയല്ലേ വേണ്ടത്? ജോൺ കൈയുയർത്തി അച്ഛൻ്റെ സംഭാഷണം തടഞ്ഞു. പുകഞ്ഞ കൊള്ളിപ്പുറത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ പടിയടച്ച് പിണ്ണം വയ്ക്കാനൊരു ഏർപ്പാടുണ്ട്. അച്ഛൻ കേട്ടിട്ടുണ്ടാ? ഞങ്ങളിപ്പോൾ അതാ ചെയ്തേക്കണേ. പടിയടച്ച് പിണ്ണം വെച്ചു. അങ്ങനൊരു സന്ധി ഞങ്ങൾക്കില്ല. അച്ഛൻ ഇതിൽ ഇടപെടാതിരിക്കേണ്ടത് അച്ഛന് നല്ലത്. അല്ല, വാശിയാണെങ്കിൽ അങ്ങേയറ്റത്തെ വാശിയാണ് ചണ്ണേര മക്കൾക്ക്. യോഹന്നാൻ കശീശ ചിരിച്ചു. അതെ, ചണ്ണേര മോളല്ലേ അവളും. കശീശ പോകാൻ എഴുന്നേറ്റു. ആകെ അസ്വസ്ഥരായി. ചണ്ണയുടെ കുടുംബാംഗങ്ങളും എണീറ്റു. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പുറത്തു നിർത്തുന്നത് നല്ലതാണോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണമെന്ന് മാത്രം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറഞ്ഞു. ഒരു കാര്യം കൂടി, ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ തൽക്കാലം സുറായിക്കാർ അച്ഛൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കുണ്ട് ഇഷ്ടം പോലെ അച്ഛന്മാർ. ചണ്ണേറ തറവാട് ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ചതല്ല. തോമസ് ലേഹ മാർക്കം കിട്ടിയ പഴയ നമ്പൂതിരിമാരാണ് ഞങ്ങൾ. 2000 കൊല്ലം പഴക്കമുള്ള ക്രിസ്ത്യാനികൾ. അത് കുട്ടികളി കളിക്കാനുള്ളതല്ല. യോഹന്നാൻ കശീശ വീണ്ടും ചിരിച്ചു. അദ്ദേഹം മുറ്റത്തേക്ക് ഇറങ്ങി. പഴക്കവും പാരമ്പര്യവും തറവാടിത്വവും നന്മ വളർത്താനല്ലേ ജോണെ ഉപയോഗിക്കേണ്ടത്. ജോൺ ചണ്ണ കൈ വിശിക്കൊണ്ട് മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. താനാരാണ്ടോ എന്നെ നന്മ പിടിപ്പിക്കാൻ? പോളും സിൽവിയും ആലിസും പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചില്ലായിരുന്നുവെങ്കിൽ ജോൺ ചണ്ണ പുരോഹിതനെ തല്ലിയേനെ. യോഹന്നാൻ കശീശ പടിയിറങ്ങി. റോമക്കാർ കന്യാമറിയത്തെ ആരാധിക്കുന്നതുപോലെ സുറായിക്കാർ ആരാധിക്കാറില്ല. അവർക്കത് നിഷിദ്ധമാണ്. റോമക്കാരെ പോലെ അവർക്ക് വിഗ്രഹങ്ങളുമില്ല. റോമക്കാരുടെ വിശ്വാസമായ വിശുദ്ധ ബെസ്പ്രൂക്കാനയിടം നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന, കന്യാമറിയത്തെ ദൈവത്തിൻ്റെ അമ്മയാക്കൽ, 53 മണി ജപം, കൊന്ത, വെന്തിങ്ങ, കുമ്പസാരം, ഇതൊന്നും സുറായികൾക്കില്ല. യോഹന്നാൻ കശീശയുടെ അമ്മ അന്നംകുട്ടി മതം മാറിയിട്ട് 64 കൊല്ലമായി. ഇക്കണ്ട കാലം മുഴുവൻ പേരുകേട്ടൊരു കൽദായ സുറിയാനി കുടുംബത്തിൽ ജീവിച്ചിട്ടും ക്രിസ്ത്യാനികളുടെ ചരിത്രം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള പണ്ഡിതനായ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞിട്ടും അവർക്ക് കന്യാമറിയത്തിലുള്ള ആശ്രയം കഴിവിടാൻ കഴിഞ്ഞില്ല. ബാല്യത്തിൽ അവരനുഭവിച്ചിട്ടുള്ള തീരാത്ത വേദനകളായിരുന്നു അതിന് കാരണം. മദ്യപാനിയായ അപ്പനും സുഖക്കേടുകാരിയായ അമ്മയും കൂടി അവരുടെ കുട്ടിക്കാലം ഇരുളടഞ്ഞതാക്കി. പണിയെടുത്തല്ല അപ്പൻ കുടുംബം പുലർത്തിയത്, തറവാട്ട് സ്വത്ത് വിറ്റിട്ടാണ്. പുലർത്താൻ അത്ര വലിയ കുടുംബവും അപ്പനുണ്ടായിരുന്നില്ല. അപ്പൻ, അമ്മ, അന്നംകുട്ടി തീർന്നു. സ്വത്ത് വിറ്റ് കാശ് പോക്കറ്റിൽ വെച്ച് അപ്പൻ അങ്ങാടിയിലേക്ക് ഇറങ്ങും. പള്ളിക്ക് ചുറ്റുമാണ് അങ്ങാടി. അപ്പൻ്റെ വരവ് കണ്ടാൽ രണ്ടാമുണ്ടെടുത്ത് അരയിൽ കെട്ടി ഒന്ന് കുനിഞ്ഞ് വാ പൊത്തു നിൽക്കുന്നവരെ അങ്ങാടിയിലുള്ളൂ. വെളുത്ത മൽമൽ തുണിയുടെ ഷർട്ടിന് 2 കൂറ്റൻ പോക്കറ്റുകളാണ്. ഒന്നിൽ അപ്പൻ്റെ മുറുക്കാനും ചുരുട്ടും, മറ്റേ പോക്കറ്റിൽ നിറയെ പണം. അപ്പൻ്റെ കൂടെ അന്ന് കൂടിയവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ തീറ്റയും കൂടിയും അപ്പൻ്റെ വകയാണ്. ആരാധകരും സ്തുതിപാഠകരും ഇല്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ അപ്പനെ കൊണ്ടാവില്ല. പറമ്പുകൾ, നിലങ്ങൾ, പീടികമുറുകൾ, തെങ്ങും തോപ്പുകൾ, പത്തായത്തിലിട്ട നെല്ല് ഒന്നൊന്നായി വിറ്റുപോയിക്കൊണ്ടിരുന്നു. വീട്ടിലെന്നും ഉത്സവം, വെപ്പും കുടിയും തീനും ബഹളവും മാത്രം. സുഖക്കേടുകാരിയായ അമ്മ അന്നംകുട്ടിയെയും കൂട്ടി തട്ടിൻപുറത്തെ കിടപ്പറയിൽ തളർന്നു കിടക്കും. വേലക്കാരികൾ നിരന്തരം വെച്ചു വിളമ്പും. താഴെ മേളം നടക്കുമ്പോഴൊക്കെ അമ്മ അവളെ കൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലിക്കുകയാവും. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അപ്പൻ്റെ കള്ളുകൂടി മാറ്റിത്തരണേ. വീട് വിറ്റ കാശും കൊണ്ട് സൂചിയേറിന് പോയ അപ്പൻ 40 ദിവസം കഴിഞ്ഞാണ് മടങ്ങിയെത്തിയത്. മടങ്ങി വരുമ്പോൾ നരച്ച താടിയും മുടിയും മുഷിഞ്ഞ മുണ്ടും ഷർട്ടുമല്ലാതെ അപ്പൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട് വിറ്റ കാര്യം അപ്പൻ ആരോടും പറഞ്ഞിരുന്നില്ല. വിവരമറിഞ്ഞ് അമ്മയുടെ ആങ്ങളമാർ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പിന്നെ മരിക്കുന്നത് വരെ അമ്മ അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പന് ചോറും കൂട്ടാനും വെച്ചു കൊടുത്തുകൊണ്ട് 14 വയസ്സ് വരെ അന്നംകുട്ടി അപ്പൻ്റെ കൂടെ താമസിച്ചു. അവളെ സുറായിക്കാരനായ കുഞ്ഞിപ്പാലുവിന് കെട്ടിച്ചു കൊടുക്കുന്നതിന് അമ്മയുടെ വീട്ടുകാർ എതിരായിരുന്നു. കല്യാണം കഴിഞ്ഞ് സുറായികളുടെ വീട്ടിലെത്തിയപ്പോൾ അന്നംകുട്ടി ഏറ്റവും അധികം വീർപ്പുമുട്ടിച്ച കാര്യം അവിടെ കന്യാമറിയത്തിൻ്റെയോ ഔസേപ്പിതാവിൻ്റെയോ ക്രിസ്തുവിൻ്റെയോ വിഗ്രഹങ്ങളൊന്നുമില്ലെന്നുള്ളതാണ്. വിഗ്രഹങ്ങളിലൂടെയാണ് അവൾ ദൈവത്തെ ആരാധിച്ച് ശീലിച്ചിരുന്നത്. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തുകയും മെഴുകുതിരി കത്തിക്കുകയും തൊട്ടുമുത്തുകയും വിഗ്രഹങ്ങൾക്ക് നേർച്ച കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവൾ ആധ്യാത്മിക സമാധാനം അനുഭവിച്ചിരുന്നത്. സുറായികളുടെ വീടുകളിലോ പള്ളികളിലോ മരക്കുരിശുകളല്ലാതെ ഒന്നുമില്ല. മരക്കുരിശുകളും പ്രാർത്ഥനാ പുസ്തകങ്ങളും മാത്രം. കണ്ണിനു മുന്നിൽ ഒരു ദൈവമില്ലാതെ അവൾ എങ്ങനെ പ്രാർത്ഥിക്കും? സങ്കടം പറയും. ക്രിസ്തുവിൻ്റെ രൂപം തൂങ്ങാത്ത കുരിശുകളുടെ ശൂന്യത അവളെ മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മരിച്ച അടക്കങ്ങൾക്കാണ് അനാർഭാടമായ മരക്കുരിശുകൾ ഉപയോഗിക്കുക. തിരുസ്വരൂപങ്ങളുടെ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും നികത്താനാവില്ലെന്നോർത്ത് അവൾ നിസ്സഹായും ദുഃഖിതയുമായി. കൂട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടം കന്യാമറിയത്തിൻ്റെതായിരുന്നു. സുറായക്കാരുടെ വീട്ടിലേക്ക് കെട്ടിച്ചുവിടുമ്പോൾ തൻ്റെ മുണ്ടുപെട്ടിയിൽ അമ്മയുടെ പുതമുണ്ടിൽ പൊതിഞ്ഞ് അവൾ കൊണ്ടുപോകുന്ന പടം മാതാവിൻ്റെതായിരുന്നു. അത് രണ്ടും അവൾക്ക് ദിവ്യവസ്തുക്കളായിരുന്നു. 4 വിരൽ വീതിയുള്ള തനി തങ്കക്കസവിൻ്റെ പുതമുണ്ട് അമ്മയുടെ മന്ത്രകൂടിയായിരുന്നു. എപ്പോഴെങ്കിലും കള്ളുകുടിക്കാൻ കാശില്ലാതെ വന്നാൽ അപ്പൻ അത് കൊണ്ടുപോയി വിൽക്കുമെന്ന് അമ്മ പേടിച്ചിരുന്നു. താൻ മരിക്കുമ്പോൾ പുതപ്പിക്കാൻ ഈ മന്ത്രകൂടി കാത്തു സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞാണ് അമ്മ അത് അവളെ ഏൽപ്പിച്ചത്. തൻ്റെ ഭാര്യ രഹസ്യമായി ആരാധിക്കുന്ന കന്യാമറിയത്തെ ഒരു ദിവസം കുഞ്ഞിപ്പാല് കണ്ടുപിടിച്ചു. സുറായിക്കാരുടെ ദീർഘമായ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അത്താഴം ഉണ്ണുന്നതിന് മുൻപ് അവൾ എന്നും മുണ്ടുപെട്ടി തുറന്നു വെച്ച് മുട്ടുകുത്തി നിൽക്കുന്നത് അയാൾ കണ്ടിരുന്നു. കണ്ടിരുന്നു. കന്യാമറിയത്തിൻ്റെ ചിത്രം കണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് കന്യാമറിയമാണെന്ന് എന്താ ഉറപ്പ്? അവൾക്ക് ആ ചോദ്യം മനസ്സിലായതേ ഇല്ല. അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലല്ലോ. അന്നത്തെ ഏതെങ്കിലും ചിത്രകാരന്മാർ കന്യാമൃഗത്തിൻ്റെ പടം വരച്ച് വെച്ചിട്ടുമില്ല. ഇത് ആരുടെയോ ഭാവനയിൽ രൂപം കൊണ്ടൊരു ചിത്രമല്ലേ? അതിൻ്റെ 100,000 വികലമായ പതിപ്പുകൾ ലോകമൊട്ടുക്ക് സഞ്ചരിക്കുന്നുണ്ടാവും. ഒരു കലാവസ്തു എന്ന നിലയിൽ ഇതിനോട് ഇഷ്ടം തോന്നുന്നത് തെറ്റില്ല. പക്ഷെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ്. അന്നംകുട്ടി ഉറക്കെ നിലവിളിച്ചു. കുഞ്ഞിപ്പാല് പേടിച്ചു പോയി. അയാൾ എത്ര ശ്രമിച്ചിട്ടും അവളുടെ നിലവിളി നിർത്താൻ കഴിഞ്ഞില്ല. അയാളുടെ അപ്പനും അമ്മയും ഓടി വന്നു. എന്തിനാണ് പെൺകുട്ടി കരയുന്നത്? നീ അവളെ എന്ത് ചെയ്തു? യോഹന്നാൻ കശീഷിയുടെ അപ്പാപ്പൻ, അന്നംകുട്ടിയുടെ അമ്മായിയപ്പൻ, അവൾ ഓർക്കുന്നു. അതിലും നീതിമാനായ ഒരു മനുഷ്യനെ അവൾ ജീവിതത്തിൽ ഇന്നോളം കണ്ടുമുട്ടിയിട്ടില്ല. കണ്ണീര് കൊണ്ട് കന്യാമൃഗത്തിൻ്റെ ചിത്രം കഴുകി. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അന്നംകുട്ടി അയാൾ സമാധാനിപ്പിച്ചു. ഓരോരുത്തരുടെ വിശ്വാസം അവർക്ക് പ്രധാനമാണ്. എൻ്റെ മകൾ പരസ്യമായി തന്നെ ഈ ചിത്രം വെച്ച് ആരാധിച്ചു കൊള്ളുക. പക്ഷേ നിനക്കറിയാമല്ലോ, ഞങ്ങൾക്കിത് നിഷിദ്ധമാണ്. അവൻ്റെയും അവൻ്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുൻപിൽ വളരെ പ്രകടനങ്ങളൊന്നുമില്ലാതെ നിനക്ക് നിൻ്റെ മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കാം. കിടപ്പുമുറിയുടെ ചുവരിൽ ആ രൂപം വെച്ചുകൊള്ളാൻ അപ്പം പറഞ്ഞു. അത് അവളുടെ മാത്രം സ്ഥലമാണ്, മറ്റുള്ളവർക്ക് അവിടെ കാര്യങ്ങളില്ല. യോഹന്നാൻ കശീഷിയുടെ അപ്പാപ്പനും അമ്മാമ്മയും മരിക്കുന്നതുവരെ അവർ ആ കിടപ്പുമുറിയിൽ പ്രവേശിച്ചില്ല. അതിൽ അന്നംകുട്ടിക്ക് വേദനയുണ്ടായിരുന്നു. അവർ അവളെ ജീവനക്കാളേറെ സ്നേഹിച്ചിരുന്നു. അവൾക്കും അവരെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ ഇഷ്ടമായിരുന്നു. എന്നാലും കന്യാമൃഗത്തെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവളുടെ വിശ്വാസത്തെ മുറിപ്പെടുത്താനും അവർ ആഗ്രഹിച്ചില്ല. മകന്റെ കിടപ്പുമുറി മാത്രം അവർ ജീവിതത്തിൽ നിന്ന് മുറിച്ചു കളഞ്ഞു. ഇത് രണ്ടും വിഡിത്തമാണെന്നായിരുന്നു കുഞ്ഞിപ്പാലുവിൻ്റെ നിലപാട്. പാവം കന്യാമൃഗം, അയാൾ സഹതപിച്ചു. എന്നാൽ കന്യാമൃഗത്തിൻ്റെ പേരിൽ കഠിനമായ ഹൃദയവേദനയോടെയാണ് കശീഷിയുടെ അപ്പാപ്പനും അമ്മാമ്മയും മരണമടഞ്ഞത്. അന്നംകുട്ടി യോഹന്നാൻ കശീഷിയെപ്പറ്റി 20 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സുറായിക്കാരുടെ കൂതാശ ഈത്തപ്പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് തൃശ്ശൂർ പ്രദേശത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് റോമക്കാരുടെ പള്ളികളിൽ മണിയടിയും കൂട്ടനിലവിളിയും പൊങ്ങി. റോമക്കാരും സുറായികളും കൂട്ടത്തോടെ മർത്തമറിയം വലിയ പള്ളിയിലേക്ക് ഓടി. ഒരു കുതിരപ്പട്ടാളം വരുന്ന പോലത്തെ ഉച്ചയും ബഹളവും കേട്ട് തൃശ്ശൂർ പട്ടണം വിറച്ചു. മർത്തമറിയം പള്ളിയിൽ ബന്ധവസായി സൂക്ഷിച്ചിരുന്ന കന്യാമൃഗത്തിൻ്റെ വിഗ്രഹം ഇളക്കിയെടുത്ത് മുറ്റത്തിട്ടിരിക്കുന്നുവെന്ന് കേട്ടാണ് ആളുകൾ നിലവിളിച്ചുകൊണ്ട് ഓടിക്കൂടിയത്. വലിയ പള്ളിയിൽ വെട്ടും കൊലയും നടക്കാൻ പോകുന്നുവെന്ന് ഓടുന്നവർ വിളിച്ചു പറഞ്ഞു. രണ്ടു ഭാഗത്തു നിന്നും ചോര ചുറ്റും. കേട്ടപാടെ ഷർട്ടെടുത്തിട്ട് കുഞ്ഞിപ്പാല് പുറത്തേക്ക് ഓടി. റോമക്കാരുടെയും സുറായിക്കാരുടെയും വഴക്കിൽപ്പെട്ട് ഇത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടുള്ളൊരു പള്ളി വേറെ ഉണ്ടാവില്ല. ദൈവം ഇറങ്ങിപ്പോവുകയും തല്ലും വഴക്കും പോലീസും കോടതിയും കയറിയിറങ്ങുകയും ചെയ്തൊരു പള്ളിയായിരുന്നു അത്. റോമക്കാരും സുറായിക്കാരുമായ സാധാരണ മനുഷ്യർ ഒരുപാട് സങ്കടം അതിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇരുപുറത്തു നിന്നും ഇങ്ങനെ വലിച്ചിഴക്കപ്പെട്ട ആ ദേവാലയത്തെ പ്രതി വേദനിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു കശീഷയുടെ അപ്പാപ്പനും അമ്മാമ്മയും. കേസ് ജയിച്ച് പള്ളി സുറായികൾക്ക് കിട്ടിയിട്ടും അവരുടെ സങ്കടം തീർന്നില്ല. രണ്ട് കൂട്ടരെയും ആ വൃദ്ധ ദമ്പതികൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. തനിക്ക് വേണ്ടി പള്ളി പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ക്രിസ്തുവിൻ്റെ മുന്നിൽ അവർ ഇനി എങ്ങനെ ചെന്നു നിൽക്കും? പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കടൽ തീരങ്ങളും മരുഭൂമികളും മലമ്പ്രദേശങ്ങളും തിരഞ്ഞെടുത്തവൻ്റെ മുഖത്തു നോക്കി അവർ ഇനി എന്തു പറയും? കേസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ റോമൻ കത്തോലിക്ക ആചാരത്തിൽ നിന്ന് തങ്ങളുടെ ആചാരങ്ങൾക്കുള്ള വ്യത്യാസം കാണിക്കാൻ സുറായിക്കാർ പള്ളിക്കകത്ത് വലിയ അഴിച്ചുപണികളും പൊളിച്ചുപണികളും നടത്തി. പള്ളിക്കകത്തെ വിഗ്രഹങ്ങൾ അവർ എടുത്തുമാറ്റി. അക്കൂട്ടത്തിൽ വലിയ പള്ളിയുടെ പേർ വഹിച്ചിരുന്ന പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ പ്രതിമ എടുത്തുമാറ്റുകയുണ്ടായില്ല. അതിമനോഹരമായൊരു കലാവസ്തുവായിരുന്നു അത്. അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയതുകൊണ്ടോ നീതിയുടെ പേരിലോ കൽദായ സുറിയാനികളുടെ തലവനായ മാർ തിമോത്തിയൂസ് മെത്രോപൊലീത്ത അത് എടുത്തു മാറ്റേണ്ട കാര്യമില്ലെന്ന് കൽപ്പിച്ചിരുന്നു. അടച്ചുപൂട്ടി കാഴ്ചയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. സുറായികൾ അതിനെ വന്ദിക്കുകയോ നിന്ദിക്കുകയോ വേണ്ട, അതിരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊള്ളട്ടെ. കൂതാശ ഈത്തപ്പെരുന്നാളിൻ്റെ പിറ്റേന്ന് തുടങ്ങിയ സംഘർഷം രാത്രിയാവോളം തുടർന്നു. രാത്രി 10 മണിയോടെ വ്യാകുലമാതാവിൻ്റെ വിഗ്രഹം വെട്ടിപ്പൊളിക്കുന്ന എന്ന നിലവിളി കേട്ട് അന്നംകുട്ടി തൻ്റെ ശിശുവിനോടൊപ്പം ഞെട്ടി ഉണർന്നു. അവൾ മേലാസകലം വിറയിലൂടെ തൻ്റെ മകനെയും എടുത്തുകൊണ്ട് ഈറ്റുമുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. മാതാവിൻ്റെ വിഗ്രഹം ആരും നശിപ്പിക്കില്ലെന്നും ആരോ കുറച്ചുപേരുടെ വിനാശബുദ്ധിയിൽ തോന്നിയ ഈ അക്രമം മുഴുവൻ സുറായികളുടെയും മനസ്സിലുള്ളത് അല്ലെന്നും അപ്പൻ മരുമകളോട് പറഞ്ഞു. എന്നാൽ അലറുകയും വിലപിക്കുകയും ചെയ്യുന്ന തെരുവുകളിലേക്ക് നോക്കി അവൾക്ക് സമാധാനിക്കാൻ കഴിഞ്ഞില്ല. രാത്രി ഏറെ വൈകി തിരിച്ചു വരുമ്പോൾ അന്നംകുട്ടിയുടെ ഭർത്താവിൻ്റെ മുഖം മങ്ങിയിരുന്നു. അയാൾ ആകെ വിവശനായിരുന്നു. ആ വിവരമില്ലാത്തവർ അത് ചെയ്തു, അയാൾ അപ്പനോട് പറഞ്ഞു. അയാളുടെ കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്ന വൃദ്ധ പിതാവ് നടങ്ങി. അപ്പൻ വിഷമിക്കേണ്ട, അവർ നമ്മളെ പ്രതിനിധീകരിക്കുന്നില്ല. അയാളുടെ അപ്പൻ പേരക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആവശ്യമില്ലാത്ത വസ്തുക്കൾ മനുഷ്യരെ നശിപ്പിക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു കൂട്ടർക്ക് ആവശ്യമില്ലാത്ത വസ്തു മറ്റൊരു കൂട്ടർ വളരെ പൂജിക്കുന്നതാണെങ്കിൽ അവർ ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാതെ അവരെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തതിന് എൻ്റെ മകളെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. യോഹന്നാൻ കശീഷിയുടെ അപ്പാപ്പൻ ഇരു കണ്ണിൽ നിന്നും കണ്ണീരൊഴുക്കിക്കൊണ്ട് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മരുമകളുടെ മുന്നിൽ പേരക്കുഞ്ഞിനെയും മാറത്തടുക്കി മുട്ടുകുത്തി മാപ്പ് അപേക്ഷിച്ചു.
അയാളുടെ ഭാര്യയും മകനും കൂതാശീത്ത പെരുന്നാളിന് വന്നിരുന്ന ബന്ധുക്കളുമൊക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ട് അയാൾ കരികിൽ മുട്ടുകുത്തി നിന്നു. പെറ്റുകിടക്കുന്ന പെണ്ണ് വിളറിയ മുഖത്തോടെ അവരുടെ മുൻപിൽ മീഴ്ച്ചു നിന്നു. അന്ന് ആ വീട്ടിൽ ആരും അത്താഴമുണ്ടില്ല. ഒക്കെ അവിടെയും ഇവിടെയും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അപ്പാപ്പൻ എഴുന്നേറ്റ് വരാത്തത് കൊണ്ട് ചെന്ന് വിളിക്കുമ്പോൾ വശം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് അദ്ദേഹം കിടക്കുകയായിരുന്നു. കണ്ണീരൊഴുകിക്കൊണ്ടേയിരുന്നു. ആ കിടപ്പ് വർഷങ്ങളോളം അദ്ദേഹം കിടന്നു. ഭാവാകക്ഷി മെത്രാൻ കക്ഷി വഴക്കിൻ്റെ മൂർധന്യത്തിൽ നിരാശ ബാധിച്ച് വ്രണിത ഹൃദയനായി ഹൃദയശുദ്ധിയുള്ള ക്രിസ്ത്യാനി മരിച്ചു പോവുകയും ചെയ്തു. അതോടെ യോഹനാൻ കശേഷിയുടെ അപ്പാപ്പൻ എല്ലാതരം പള്ളി അധികാരികളെയും വെറുത്തു. ദൈവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വഴിയിൽ പള്ളിക്കും മരമനയ്ക്കും കിരീടത്തിനും ചെങ്കോലിനും പിടിവലി നടത്തുന്നവരുമായി ചർച്ച പാടില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഭാവാകക്ഷി മെത്രാൻ കക്ഷി വഴക്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മെത്രാൻ കക്ഷിയോട് കൂറുപുലർത്തി. മാർത്തോമ ധർമ്മോ മെത്രോപൊലിത്തിയാണ് സത്യമായതെന്ന് വിശ്വസിച്ചു. എന്നാൽ മർത്തമറിയം വല്യപ്പള്ളിയുടെ മദ്ബഹയിൽ പോലീസ് വലയത്തിനകത്ത് നിന്നുകൊണ്ട് മെത്രോപൊലീത്ത് ആരാധന ചടങ്ങുകൾ നടത്തുന്നത് കാണേണ്ടി വന്ന അന്ന് വ്യാകുല മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവർ പള്ളിക്കകത്ത് കുഴഞ്ഞിരുന്നു. ഹൃദ്രോഗബാധ കൊണ്ട് വൈകുന്നേരം 3 മണിക്ക് അവർ മരിക്കുകയും ചെയ്തു. വളരെ പ്രിയപ്പെട്ടവരായ ആ മാതാപിതാക്കൾ വിശ്വാസത്തിൻ്റെ ബലികളാണെന്ന് യോഹന്നാൻ കശീശയുടെ അപ്പൻ വിശ്വസിക്കുന്നു. അയാൾക്ക് പിന്നീട് മതവിശ്വാസം ഉണ്ടായിട്ടില്ല. അപ്പൻ്റെയും അമ്മയുടെയും പടങ്ങൾ വെച്ചിട്ടുള്ള മുറി ഇന്ന് അയാൾക്ക് ചരിത്ര ഗവേഷണശാലയാണ്. അയാൾ അന്വേഷിക്കുന്നു, ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? മർഗലീതയുടെ യോഹന്നാൻ കശീശയുടെ അമ്മ അന്നംകുട്ടിക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ടായിരുന്നു. തൻ്റെ കൂടെ തൻ്റെ മുറിയിൽ വന്ന് കന്യാമറയത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ അവർ അവളെ ക്ഷണിച്ചു. താനല്ലാതെ മറ്റൊരാൾ കൂടി മാതാവിനോട് പ്രാർത്ഥിക്കാനുണ്ടാകുന്നത് അവരെ ആവേശം കൊള്ളിച്ചു. ആകെ വെളുത്തൊരു ചുവരിൽ നിറം മങ്ങി മുഖച്ഛായ തെളിയാതെ ഏകാന്ത ദുഃഖിതയായി കന്യാമറിയം തൂങ്ങിക്കിടക്കുന്നു. മർഗലീത്ത് അതിനു മുന്നിൽ മുട്ടുകുത്തി. യോഹന്നാൻ കശീശയുടെ അമ്മ പ്രാർത്ഥന തുടങ്ങി. കന്യാസ്ത്രീ ഉമ്മ, തമ്പുരാൻ്റെ പട്ടാങ്ങയായ അമ്മയെന്നും വിശ്വാസക്കാരെ ഈവണ്ണം ഉമ്മായെ വിളിക്കുന്നത് യോഗ്യ മത്രേ ആയതെന്നും വിശ്വാസിക്കുന്നേൻ. പട്ടാങ്ങിയായ മനുഷ്യൻ ദൈവസുഖത്തിനൂടെ പുത്രനെ ഏതുമൊരു നോവും സങ്കടവും കൂടാതെ പട്ടാങ്ങിയാലെ പെറ്റു എന്നതിനെ കൊണ്ടും, എന്നാൽ ഈ ഉമ്മ പെറുമ്പോഴും പെറ്റപ്പോഴും പെറ്റാറേയും എപ്പോഴും കന്യാ ഉമ്മ ആകുന്നതെന്നും നിരൂപണം കൊണ്ടും വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദോഷത്തിൻ്റെ കറ ഏതും ഉമ്മായിക്കും ഒരു നാളും ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്നേൻ. മർഗലീത്ത വിശ്വസിക്കാനാവാതെ മിഴിച്ചു നോക്കി. ഏത് കാലം, ഏത് ഭാഷ, ഏത് പ്രാർത്ഥന?